Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പറഞ്ഞ ഉപാസനയിൽ സാധകന്മാർക്ക് താല്പര്യം ഉണ്ടാകുന്നതിന് വേണ്ടി തുടർന്ന് പറയുകയാണ്. കഷ്ടമിതം ഖലുവർത്തേ സ്വാത്മസ്ഥ സഖ്യപ്രാപ്താപി തൈമേ സത്യാകാമാനൃതാഭിധാനാഹ തേഷാം ആത്മസ്ഥാന സ്വാശ്രയാണാമേവ സദാം അനൃതം ബാഹ്യവിശേഷു സ്ത്രീ അന്ന ഭോജനാച്ഛാദനാദിഷ തൃഷ്ണ തന്നിമിത്തം ജസ് സ്വേച്ഛാപ്രചരത്വം വിദ്യാജ്ഞാന നിമിത്തത്വാൻ അനൃതമിത്യുച്ചത് എന്ന് പറയുന്നു. ആ സത്യകാമങ്ങളെല്ലാം സ്വാത്മസ്ഥാഹ തന്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ഫലങ്ങളല്ല. മുമ്പ് നമ്മുടെ ഫലങ്ങളൊക്കെ പറഞ്ഞു. അന്നപാന ലോകകാമ ആണെങ്കിൽ അത് പ്രാപിക്കും. ഗീത വാദിത്ര ലോകം ആണെങ്കിൽ അത് പ്രാപിക്കും. ഗന്ധമല്യ ലോകകാമം അത് കിട്ടും. ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം എന്താണെന്നുള്ളത് ഇനി അടുത്ത് പറയും. ഈ പറയുന്ന എന്താണ്? സങ്കല്പമാണോ അതോ അവിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യും. ഇതാ പറയുന്നു, ഇതെല്ലാം സ്വപ്നസ്ഥാഹ തന്നെ തന്നെ ഉള്ളതാണ്. ശക്യപ്രാപ്ത പ്രയാസപ്പെട്ടാൽ നേടാമെന്നുള്ളതാണ്. എങ്കിലും ഇമി സത്യാകാമഹ അനൃത അഭിധാനാഹ, പക്ഷെ ഇത് മൂടിയിരിക്കുന്നു. ആത്മസ്ഥാനം സ്വശ്രയാണം എന്ന് സദാ മനടതം തന്നിലിരുന്നിട്ടുകൂടി അത് മറഞ്ഞിരിക്കുന്നു. സത്തായിരുന്നിട്ടുകൂടി അത് അസത്യമായി അസത്യം പോലെ അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? ബാഹ്യവിശേഷു ബാഹ്യവിഷയങ്ങളിലുള്ള തൃഷ്ണ കൊണ്ട്, സ്ത്രീ അന്ന ഭോജന ആച്ഛാദനം തുടങ്ങിയ കാര്യങ്ങളിലുള്ള തൃഷ്ണ കൊണ്ട്. തന്നിമിത്തം ച സ്വേച്ഛാപ്രചാരത്തു, മനസ്സെന്ത് ചെയ്യുന്നു? ഈ വിഷയങ്ങൾ നിമിത്തമായി സ്വേച്ഛ അതിന്റെ ഇഷ്ടമനുസരിച്ച് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മിഥ്യാജ്ഞാന നിമിത്തം അനുരതം, ഇതിന് എല്ലാം കാരണം മിഥ്യാജ്ഞാനമാണ്. അതുകൊണ്ട് ഇത് അനുരതമാണ്. തന്നിമിത്തം സത്യാനാം കാമാനാം അപ്രാപ്തി കൊണ്ട് ഈ സത്യകാമങ്ങളെല്ലാം തന്റെ ഉള്ളിൽ എഴുന്നേറ്റും അപ്രാപ്തമായിരിക്കുന്നു. അഭിധാനമിവ അഭിധാനം, അത് മറഞ്ഞിരിക്കുന്നത് പോലെയാണ്, അതിനെ മൂടിയിരിക്കുന്ന പോലെയാണ്. കഥം അനുരത അഭിധാന നിമിത്തം ദേശ അലാഭയിപ്പിച്ചത്, അനുരതം കൊണ്ട് അതിനെ മൂടിയിരിക്കുന്നു. അതുകൊണ്ട് അത് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? ഉച്ചതയോയോ പുത്രോ ഭ്രാതാപേഷ്ടയിത്തോ അസ്മാദ് ലോക പ്രൈതി പ്രഗച്ഛതി മ്രീതി തമിഷ്ടം പുത്രം ഭ്രാതരം വാ സുഹൃദയാകാശ വിദ്യമാനമപ്പി ഇഹ പുനർ ദർശനായ ഇച്ഛന്നപിന ലഭതേ പറയുന്നു. യോയോ ഹി അസ്മാദസ്യ ജന്തുഹോ പറയുന്നു, ഈ പ്രാണികളുടെ എല്ലാം ജീവന്മാരുടെ പുത്രനോ സഹോദരനോ ഇഷ്ടപ്പെട്ട ആരോ ആവട്ടെ, ഇഷ്ട ഇതോ അസ്മാദ് ലോകാത്രീതി പ്രകച്ചത് മ്രിയതേ മരിച്ചു നഷ്ടപ്പെടുന്നു, ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുന്നു. അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട പുത്രനാണോ ഭ്രാതാവാണോ മുമ്പ് പറഞ്ഞവരല്ല, ആരായാലും ശരി, സ്വഹൃദയാകാശ വിദ്യമാനം, ഇതെല്ലാം സ്വഹൃദയാകാശത്തിലുണ്ട്, മരിച്ചു പോകുന്നവരെല്ലാം തന്നെ തന്നെ ഉണ്ട്. എന്നാലും പുനർദർശനായ ചിന്നവി വീണ്ടും അവരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ എന്നാൽ പതി ലഭിക്കുന്നില്ല. എന്താ അവരെ വീണ്ടും കാണാം എന്ന് പറയുന്നത്? അതിനാ ഇനി പറയും, ഇനി മന്ത്രങ്ങളിൽ പറയും. എല്ലാം ഉള്ളിൽ തന്നെയുണ്ട്, മരിച്ചു പോയവരെല്ലാം ഉള്ളിൽ തന്നെയുണ്ട്, അവരെ കാണാൻ കഴിയുന്നില്ല. അസമയം ഇവിടെ പറയുന്നു, ഈ സാധകൻ കാണുന്നു എന്ന് പറയുന്നു, ഉപാസകൻ മരിച്ചു പോയവരെല്ലാം കാണുന്നു എന്ന് പറയും. അത് വിശദീകരിക്കും എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം. അഥ ഏച്ച അസിഹ ജീവ ഏച പ്രേത ഏച്ച അന്യത് ഇച്ഛന്ന ലഭതേ സർവം തദത്ര ഗത്വാ വിന്ദതേ അത്ര ഹേ അസ്യ ഏതേ സത്യാ കാമാഃ അനൃതാഭിധാനാ തദ്യഥാപി ഹിരണ്യനിധിം നിഹിതം അക്ഷേത്രജ്ഞ ഉപരിപരി സഞ്ചരന്തു ന വിന്ദേയു ഏവമേവ ഇമാ സർവാ പ്രജാ ആഹർഹർഗച്ഛന്ത്യ ഏതം ബ്രഹ്മലോകം ന വിന്ദന്തി അനൃതേന ഹി പ്രത്യൂഢാഃ അഥ പുനർയേ ചാവിദോ ജന്തോർ ജീവാ ജീവന്തിഹ പുത്ര ഭ്രാത്രാദയോ വായേച്ച പ്രേത മൃത ഇഷ്ട സംബന്ധനോ യശ്ച അന്യദിഹലോകേ വസ്ത്ര അന്നപാനാദി രത്നാദിവാ വസ്തു ഇച്ഛന്ന ലഭതേ തത്സർവമത്ര ഹൃദയാകാശാക്കി ബ്രഹ്മണി ഗത്വ യഥോക്തേന വിധന വിദന്തേ ലഭതേ പറയുന്നു. അഥ പുനർയേച്ച അവിദുഷ ഉപാസകനല്ലാത്ത ജന്തു ജീവാഹ ജീവന്തിഹ പുത്ര ഭ്രാത്രാദയോ വാ ജീവിച്ചിരിക്കുന്ന പുത്രനോ ഭ്രാതാവോ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഏച്ച പ്രേത അമൃത ഇഷ്ട സംബന്ധനോ ഇനി മരിച്ചുപോയവർ വേണ്ടപ്പെട്ടവർ ബന്ധുക്കൾ അന്യദിഹ ലോകെ ഇനി ഇത് രണ്ടും പെടാത്ത ഈ ലോകത്തിലുള്ള താൻ ഇഷ്ടപ്പെടുന്ന മറ്റു കാര്യങ്ങൾ വസ്ത്ര അന്നപാനാദി രത്നാദി സ്വർണം സമ്പത്ത് വാ വസ്തു ഇച്ഛ എന്ന ലഭതേ ആഗ്രഹിക്കുന്നു പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല. ആഗ്രഹിക്കുന്നെല്ലാം ലഭിക്കുന്നില്ലല്ലോ, ഇതെല്ലാം ആഗ്രഹിക്കുന്നു, മരിച്ചവരെ കാണുമെന്ന് വിചാരിക്കുന്നു, കഴിയുന്നില്ല. ജീവിച്ചിരിക്കുന്നവരെ തന്നെ എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. ആഗ്രഹിക്കുന്ന വസ്തുക്കൾ ലഭിക്കുന്നില്ല. ഇതെല്ലാം തസർവമാത്ര ഹൃദയാകാശാക്ഷി ബ്രഹ്മണികത്വ ഇതെല്ലാം ഈ ഹൃദയാകാശത്തുള്ള ഈ ബ്രഹ്മത്തെ പ്രാപിച്ചിട്ട് യഥോക്തേന വിധന എന്നുമ്പോ പറഞ്ഞ ഉപാസന സത്യ സങ്കല്പാതിരൂപത്തിലുള്ള ഉപാസനയിലൂടെ ലഭിക്കുന്നു. വിദന്തേ ലഭതേ ഹൃദയത്തിൽ തന്നെ ഈ സത്യകാമങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുകയാണ്. കഥമിവ തത് അന്യായം ഇത് ഉച്ചതേ തത്ര യഥാ ഹിരണ്യനിധിം അതെന്താണ് ഉണ്ടായിട്ടും അറിയുന്നില്ല എന്തുകൊണ്ട് പറയുന്നു? ഉണ്ടെങ്കിൽ അറിയേണ്ടതാണല്ലോ, ഇതെല്ലാം തന്നെ ഹൃദയത്തിലുണ്ടെങ്കിൽ താൻ എന്തുകൊണ്ട് അറിയുന്നില്ല? അന്യായം, അത് ന്യായമല്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് പറയുന്നു? പറയുന്നു, ഉദാഹരണം പറയുന്നു, തത്ര യഥാ ഹിരണ്യനിധിം ഹിരണ്യമേവ പുനർഗ്രഹണായ നിദാദൃഭർനിധീയതീയതിസ്ഥം ഹിരണ്യനിധി നിഹിതം ഭൂമേരതസ്ഥാ നിക്ഷിപ്തം അക്ഷേത്രജ്ഞ നിധിശാസ്ത്രേർ നിധിക്ഷേത്രം അജാനന്ദഹത്തെ നിധേരുപരി സഞ്ചരന്തോപി നിധിന്ന ബിന്ദേഹു സഖ്യവേദനമപി. ഉദാഹരണം പറയുന്നു, ഹിരണ്യനിധി സ്വർണനിധി ഭൂമിയുടെ അടിയിൽ ഒരാൾ കുഴിച്ചിട്ടു, പുനർഗ്രഹണായ കള്ളന്മാരൊന്നും കൊണ്ടുപോകാതെ സൂക്ഷിക്കാൻ വേണ്ടി പഴയ കാലത്ത് ലോക്കറൊന്നുമില്ല, അതുകൊണ്ടെല്ലാം ഭൂമിയുടെ അടിയിൽ കുഴിച്ചിടുക ചെയ്യുന്നു. അങ്ങനെ സ്വർണം കുഴിച്ചിട്ടു നിദാദൃഭി നിധീയത നിധിസ്ഥം ഹിരണ്യനിധിം നിഹിതം ഭൂമിയെ രഥസ്ഥാത് അത് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് നിക്ഷിപ്തം അക്ഷേത്രജ്ഞ. പക്ഷെ ഈ നിധിയെ എടുക്കുന്ന ചില വിദ്യകളുണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള ചില നിഗൂഢ വിദ്യകളുണ്ട്, അതറിയാൻ വയ്യാത്ത ആൾക്കാർ. നിധിക്ഷേത്രം അജാനന്ദഹത്തെ, ഭൂമിയുടെ അടിയിലിരിക്കുന്ന സ്വർണവും ഒക്കെ കണ്ടുപിടിക്കുന്നില്ലേ, അതുപോലെ ഖനികളെല്ലാം കണ്ടുപിടിക്കുന്ന പോലെ ഈ നിധിയെ കണ്ടുപിടിക്കാൻ വിദ്യകളുണ്ട്. അതറിയാൻ വയ്യാത്ത ആൾക്കാർ അജാനന്ദഹത്തെ നിധിരുപരി സഞ്ചരം തോപി, അവരതിന്റെ പുറത്തുകൂടിയപ്പോൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ദരിദ്രന്മാരും നിധിയെ സ്വപ്നം കണ്ടുകൊണ്ട് നിധി വേണമെന്ന് ആഗ്രഹിച്ച് ധനവും മറ്റും ആഗ്രഹിച്ചുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന ഏത് എവിടെ ഈ നിധിയുടെ മുകളിലൂടെ മണ്ണിൽ സഞ്ചരിക്കും. നിധിം ന വിന്ദ്യയു, പക്ഷെ നിധി അവിടെ ഉണ്ടായിട്ടും അവർക്കത് കിട്ടുന്നില്ല. അവർ ദരിദ്രരായി തന്നെ ജീവിക്കുന്നു. സമ്പത്തിന്റെ മുകളിലായിരിക്കും അവർ ചവിട്ടി നടക്കുന്നത്. സഖ്യവേദനമി പറയുന്നു. പക്ഷെ ആ നിധിശാസ്ത്രം ഇതെല്ലാം കണ്ടുപിടിക്കുന്ന വിദ്യ അറിയാമെങ്കിൽ അവൻ മനസ്സിലാകുന്ന എന്റെ കാൽച്ചുവട്ടിലാണ് നിധി, എന്നിട്ട് അവനത് കൈവശപ്പെടുത്തും. പക്ഷെ അതറിയുന്നില്ല. ദരിദ്രരത് അറിയാതെ അതിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു. ഏവമേവിമാ അവിദ്യാവത്യ സർവായ്മ പ്രജാഹ, അതുപോലെ ഈ അവിദ്യ ഉള്ളവരായ ഈ പ്രജകളെല്ലാം, ഈ ജീവന്മാരെല്ലാം യഥോക്ത ഹൃദയാകാശാഖ്യം ബ്രഹ്മലോകം ബ്രഹ്മയോകോ ബ്രഹ്മലോക തം അഹരഹ പ്രത്യഹം ഗച്ഛന്ത്യൂപി പറയുന്നു. ഈ ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഇനി പറയും, മരണശേഷം പ്രാപിക്കുന്ന ഒരു ബ്രഹ്മലോകത്തെ കുറിച്ച് പറയും. പറയുന്നു ഇവിടുത്തെ ഈ ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഹൃദയാകാശം എന്ന് മുമ്പ് പറഞ്ഞ ബ്രഹ്മലോകം ബ്രഹ്മയേവ ലോകം, ബ്രഹ്മത്തിന്റെ ലോകമോ അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ലോകമോ അല്ല, ബ്രഹ്മം തന്നെയാണ് ആ ലോകം. ബ്രഹ്മലോക ബ്രഹ്മൈവ ലോക തമരഹ അഹരഹ പ്രത്യഹം ഗച്ഛന്തി, എല്ലാ ദിവസവും ഈ പ്രജകളെല്ലാം ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നുണ്ട്. അഹരഹ പ്രതിദിനം പോകുന്നുണ്ട്. അതെങ്ങനെയാ പോകുന്നത് പറയും, നിധിയുടെ പുറത്ത് സഞ്ചരിക്കുന്നവരെ പോലെ. അതിന്റെ പുറത്തു കൂടി സഞ്ചരിച്ചാൽ നിധി ഉണ്ടെന്നറിയുന്നില്ല. അതുപോലെ എല്ലാ ദിവസവും ഈ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നുണ്ട് സാധനയെന്ന് കൂടാതെ അവിദ്യ അജ്ഞന്മാര്. അതിപ്പോ സുഷുപ്തികാലേ ഉറക്കത്തെ, ഉറക്കത്തിൽ എല്ലാവരും ഈ ബ്രഹ്മലോകത്തെ ബ്രഹ്മമാകുന്ന ലോകം ബ്രഹ്മം തന്നെ അതിനെ പ്രാപിക്കുന്നത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് മണ്ഡുക്യത്തിലും മറ്റും. വിന്ദന്തി നല്ല ബന്ധി, പക്ഷെ അവർക്ക് ഈ ബ്രഹ്മത്തെ കിട്ടുന്നില്ല. ഉപാസകനെ ചെയ്ത് ഉപാസകൻ സാക്ഷാത്കരിക്കുന്നു ആ ബ്രഹ്മത്തെ, ഈ ഉറങ്ങുന്നവൻ ബ്രഹ്മത്തിലെത്തിയിട്ടും കിട്ടുന്നില്ല. അതങ്ങനെ സംഭവിക്കും, അവിടെ എത്തിയാൽ കിട്ടേണ്ടതാണ്. എന്തുകൊണ്ടറിയുന്നില്ല. അതിന് ഉദാഹരണം പറഞ്ഞു, നിധിയുടെ മേളിൽ ഇരുന്നാലും താഴെ നിധിയുണ്ടെന്ന് അറിയാതെ പോകും. നിധി വിദ്യ ഉണ്ടെങ്കിലേ അതറിയാൻ പറ്റും. നല്ല ബന്ധി ഏഷോഹം ബ്രഹ്മലോക ഭാവം ആപന്നോ അസ്മി അദ്ധ്യേതി, അവനെങ്ങനെ അറിയേണ്ടതാ ഞാൻ ഈ ഞാൻ ബ്രഹ്മലോകത്തെ ബ്രഹ്മത്തെ പ്രാപിച്ചിരിക്കണെന്ന് എന്ന് അവൻ അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്ഹൃതാഹ സ്വരൂപ അവിദ്യാദി ദോഷേർ ബഹിർ അപകൃഷ്ട, എന്തുകൊണ്ട് അനർഥം കൊണ്ട് പ്രത്യുടാഹ ഹൃതാഹ അവരുടെ അന്ധകരണം, അവരുടെ മനസ്സ് അവിദ്യാദി ദോഷഹി, അതെപ്പോഴാണ് അറിയേണ്ടത്? ഈ ജാഗ്രത്തിൽ, ജാഗ്രതത്തിലെ അവിദ്യാദി ദോഷങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആ ദോഷങ്ങളാൽ ബഹിരപകൃഷ്ടാഹ അവരുടെ മനസ്സിനെ വെളിയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു. എവിടെ നിന്ന് സ്വരൂപ, അവരെത്തിച്ചേർന്ന ആ സ്വരൂപത്തിൽ നിന്ന്, സുഷുപ്തിയിൽ ആ സ്വരൂപത്തിൽ അവൻ എത്തിച്ചേരുന്നു ബ്രഹ്മലോകത്തിൽ. പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു, അവിദ്യാദി ദോഷങ്ങൾ അവിടെ നിന്ന് സ്വസ്വരൂപത്തിൽ നിന്ന് അവനെ വലിച്ചു പുറത്തു കൊണ്ടുവരുന്നു. അവിടെ അവനോട്ട് അറിയാനും കഴിയുന്നില്ല, ഉണർന്നു വന്നാൽ ഇവിടെ അറിയാനും കഴിയുന്നില്ല. അത് കഷ്ടമിതം വർത്തതേ ജന്തുവിനാം സ്വായത്വം വിബ്രഹ്മം ലഭ്യതയിത്യഭിപ്രായം. അതുകൊണ്ട് ഇത് വളരെ കഷ്ടമാണ് ഈ ജീവികൾക്ക്. ബ്രഹ്മം സ്വായത്തമാണ്, തന്റെ അധീനത്തിലാണ്, തന്റെ കൈവശമാണ്. എങ്കിലും നല്ല ലഭ്യത കിട്ടുന്നില്ല. ഹിരണ്യ നിധി പോലെ ആണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. സവായുഷാത്മാഹൃതി തസ്യ ഏതദൈവം നിരുക്തം ഹൃദയമിതി തസ്മാത് ഹൃദയം അഹരഹർവായവം വിന്ദ് സ്വർഗം ലോകം ഏതി സമയ ആത്മാപഹതപാത്മേതി പ്രകൃത വൈശബ്ദേനത്തം സ്മാരയത്യേഷ ഗൂക്ഷിത ആത്മാഹൃദയ ഹൃദയ പുണ്ഡരീക ആകാശ ശബ്ദേന അപഹിത പറയുന്നു. ആത്മാ അപഹതപാത്മാ പാപാതി ദോഷങ്ങളൊന്നുമില്ലാത്തവൻ അതിന് യേശവായി മുമ്പ് പറഞ്ഞ ആത്മാവിനെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വിവക്ഷിത ആത്മാവിടെ ശ്രുതി പറയാൻ താല്പര്യപ്പെടുന്ന ആത്മാവ് ശ്രുതി ഹൃദയ പുണ്ഡരീക ആകാശ ശബ്ദേന അഭിഹിത അതിനാണ് ആകാശം എന്ന് പറഞ്ഞത് ആത്മാവിനെ തന്നെ. ഹൃദയ പുണ്ഡരീകത്തിൽ സ്ഥിതി നിന്ന് പറഞ്ഞു ദൈവനിരുക്തം നിർവചനം ആ ഹൃദയത്തെ നിർവചിക്കുകയാണ്. എന്താണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയ അയം ആത്മാ വർത്തതേ ഇതി യസ്മാത് തത് ഹൃദയം. ഹൃദയ അയം, ഹൃദയം എന്ന് വെച്ചാൽ ഹൃദയത്തിൽ, അയം എന്ന് വെച്ചാൽ ഇത് അയം വർത്തതേ ഇതുണ്ട് എന്നാണ്. അതാണ് ഹൃദയ ശബ്ദത്തിന്റെ അർത്ഥം. യസ്മാത് തസ്മാത് ഹൃദയം, ഹൃദയത്തിൽ ആത്മാവ് വർത്തിക്കുന്നു അതുകൊണ്ട് ഹൃദയം എന്ന് പേരു. ഹൃദയനാമ നിർവചന പ്രസിദ്ധിയാപി സ്വഹൃദയ ആത്മയത്തി അവഗന്ധമീത്തെ. അതുകൊണ്ട് എന്താണ് ഹൃദയം എന്നുള്ള ആ ശബ്ദത്തിൽ നിന്ന് അതിന്റെ നിർവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ആത്മാവ് ഹൃദയത്തിൽ തന്നെയുണ്ട്. ഇവിടെ സ്വഹൃദയെ ഹൃദയ അയം, ഹൃദയത്തിൽ ആത്മാവ് അവഗന്ധമീത്തെ അഭിപ്രായ. അതുകൊണ്ട് ആത്മാവ് ഹൃദയത്തിൽ തന്നെ വെച്ചാൽ ബ്രഹ്മലോകം ഇവിടെ തന്നെയാണ്, എന്റെ ഉള്ളിൽ തന്നെയാണ്. അഹരഹർ വൈ പ്രത്യേകം എവം ഹൃദയം ആത്മീയതി ജാനൻ സ്വർഗം ലോകം ഹാർദം ബ്രഹ്മേതി പ്രതിപദ്ധ്യത. എല്ലാ ദിവസവും ഏവം വിദ് ഉപാസകൻ ഹൃദയം ആത്മീയതി ജാനൻ, ഹൃദയമാണ് ആത്മാ, ഹൃദയം വർത്തത ഹൃദയം ആത്മാ എന്നറിയുന്നു. സ്വർഗം ലോകം എല്ലാ ദിവസവും സ്വർഗത്തിലേക്കും പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഇതെല്ലാ ദിവസവും ബ്രഹ്മലോകത്തിൽ പോകുന്നുണ്ട്. പറയുന്നു എല്ലാ ദിവസവും സ്വർഗലോകത്തിലേക്കും പോകുന്നുണ്ട്. ഹാർദം ബ്രഹ്മേതി, ഏതാണ് ആ സ്വർഗലോകം? ഹൃദയത്തിലുള്ള ആ സ്വർഗലോകത്തെ ഏതാണ്? ബ്രഹ്മ തന്നെയാണ്. ഇത് പ്രതിപദ്ധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിതകാലം മുഴുവൻ അഗ്നിഹോത്രവും ജ്യോതിഷ്ഠവും എല്ലാം ചെയ്ത് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ധന വ്യയം ആവശ്യമായി വരുന്ന കർമ്മങ്ങൾ ചെയ്ത് ജീവിതകാലം മുഴുവൻ ചെയ്താലേ മരണശേഷം സ്വർഗത്തിലെത്താൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും സ്വർഗത്തിൽ പോകുന്നുണ്ട്. എന്താണ് സ്വർഗ? ബ്രഹ്മ അനേകം വിധവി സുഷുപ്തകാല ഹാർദം ബ്രഹ്മ പ്രതിവിധിത ഏവ പറയുന്നു. അതിന് ഉപാസനയുടെ ആവശ്യമൊന്നുമില്ല. പറയുന്നു സുഷുപ്തകാലെ ആ സുഷുപ്തി അവസ്ഥയിൽ ഹാർദം ബ്രഹ്മ പ്രതിവിധിത ഏവ ഉപാസകനെന്ന് പ്രത്യേകത ഒന്നുമില്ല. സർവജീവികളും ആ ഹൃദയ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഹൃദയ അയം എന്ന് പറഞ്ഞ ആ ബ്രഹ്മത്തെ സർവനും പ്രാപിക്കുന്നുണ്ട്. സുഷുപ്തികാലത്തിൽ സുഷുപ്തകാലെ സദാ സ്വാമി തഥാ സമ്പന്നത്വ മുമ്പ് പറഞ്ഞല്ലോ സദാ സ്വാമി തഥാ എന്ന് മുമ്പ് പറഞ്ഞു. സേതുകേതുവിന് ഉപദേശിക്കുന്ന സമയത്ത് പറഞ്ഞു സദാ സമ്പന്നോ ഭവതി സം അപീതോ ഭവതി എന്നെല്ലാം പറഞ്ഞു. വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. സുഷുപ്തിയിൽ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, ബ്രഹ്മസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപാസകനിന് പ്രത്യേകിച്ച് ഏത് ബ്രഹ്മത്തിൽ പോകാനാണ്? പാഠം ഏവം തഥാപ്യസ്ഥി വിശേഷത ശരിയാണ്. സാധാരണ ചോദിക്കും, എല്ലാവരും ചോദിക്കുന്നതാണ് ഉപാസന എന്തിന്, തത്വജ്ഞാനം എന്തിന്. ഇവിടെ പറയുന്നു, ശ്രുതി പറയുന്നു, ആ സുഷുപ്തി തന്നെ ബ്രഹ്മം, രണ്ടില്ല. അവിടെ ജീവഭാവത്തെ വെടിഞ്ഞ് ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നു. അദ്വൈതർക്കുള്ള പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. സുഷുപ്തി ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ്. കാരണം സുഷുപ്തി ബ്രഹ്മം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാധന എല്ലാം, ജപ തപങ്ങളെല്ലാം വ്യർത്ഥമാകും, വേദാന്തം എല്ലാം വ്യർത്ഥമാകും, സന്യാസം തന്നെ വ്യർത്ഥമാകും. അതിൽ സന്യാസിമാർക്ക് പേടിയാണ്. സുഷുപ്തിയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നു. സുഷുപ്തിയിൽ എല്ലാവരും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെന്താ ഉപാസകനെന്താ അവിടെ വിശേഷത? ബാഠം ശരി തന്നെയാണ്, അസ്ഥി വിശേഷം. എന്നാലും പ്രത്യേകതയുണ്ട്. എന്താണ്? യഥാ ജാനൻ അജാനൻ ച സർവോ ജന്തു സദ്ബ്രഹ്മൈവ പറയുന്നു, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, ഉപാസിച്ചാലും ഉപാസിച്ചിട്ടുണ്ട്, ശ്രവണ മനനങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും, സർവോ ജന്തു സദ്ബ്രഹ്മൈവ, എല്ലാവരും ബ്രഹ്മമാണല്ലോ. ഉപാസനകളിൽ മാത്രം ഇതെന്തിനു ചോദിക്കുന്നു? നിങ്ങൾ ഉപാസന ചെയ്താലും ചെയ്തില്ലെങ്കിലും, സ്വാമിയായാലും ആയില്ലെങ്കിലും, ശ്രവണ മനനങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും, ആത്മീയമായാലും ഭൗതികമായാലും എല്ലാം ബ്രഹ്മം തന്നെ, ആര് സർവരും. അതാണോ? എന്നിട്ടെന്തെങ്കിലും ഇവിടെ വിശേഷതയുണ്ടോ? എല്ലാവരും ബ്രഹ്മമായിരുന്നു. എന്നിട്ടിവിടെ മുക്തനും ബദ്ധനും എല്ലാം എന്തുകൊണ്ട്? തഥാപി തത്വമസീതി പ്രതിബോധിതോ വിദ്വാൻ സദൈവ നാഞ്ഞു അസ്മീതി ജാനൻ സദൈവ പോ. പക്ഷെ എല്ലാവരും ബ്രഹ്മമാണെങ്കിലും എല്ലാവരും ബ്രഹ്മമാകുന്നില്ല. ആരെ ബ്രഹ്മമാകുന്നുള്ളൂ? തത്വമസീതി പ്രതിബോധിത, തത്വമസീ എന്ന് ബോധിപ്പിക്കുന്നു വിദ്വാൻ. സദൈവ നാഞ്ഞു അസ്മീതി ജാനൻ, ഞാൻ സത്ത് തന്നെയാണ്, മറ്റൊന്നുമല്ല, ത്രിണിരൂപാണി അതല്ല, അതിന്റെ കാര്യമായ ദേഹമല്ല എന്നിങ്ങനെ അറിയുന്നവൻ അവനെ സത് ഏവ ഭവതി, അവൻ മാത്രമേ സത്താകുന്നുള്ളൂ. അവിടെ അറിവിലാണ് പ്രത്യേകത. അവന്റെ സുഷുപ്തി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അസ്വസ്ഥരാകേണ്ട കാര്യമില്ല, തപസ് സാധനയൊക്കെ വ്യർത്ഥമാകുമെന്ന് പറയേണ്ട കാര്യമില്ല. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജാഗ്രതത്തിലും ബ്രഹ്മം തന്നെയാണ്. സുഷുപ്തി വരെ എന്തിനു പോകണം? ജാഗ്രതത്തിലും സർവനും ബ്രഹ്മം തന്നെ. സുഷുപ്തിയിൽ കർണങ്ങളെല്ലാം വിലയിച്ച് ബ്രഹ്മമായേണ്ട കാര്യമൊന്നുമില്ല. ജാഗ്രത ഉണർന്നിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മമാണ് ഉണർന്നിരിക്കുന്നത്. ബ്രഹ്മത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതാണെങ്കിലും സദൈവ ഭവതി, അവൻ സത്താണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? തത്വമസീതി, തത്വമസീന്ന് മാത്രമേ ബോധിച്ചാൽ മാത്രമേ അവൻ ബ്രഹ്മമാണ്. അതുകൊണ്ട് സുഷുപ്തിയാണ് ബ്രഹ്മം എന്ന് പറയുന്നതിൽ അസ്വസ്ഥത വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നും ദോഷമില്ല. ജാഗ്രത ബ്രഹ്മം എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. പക്ഷെ അവിടെ പ്രത്യേകത എന്താണ്? ഈ ജാഗ്രതത്തിലെ ബോധം, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. സുഷുപ്തി ബോധമാണെന്ന് എപ്പോഴാണ് പറയുന്നത്? സുഷുപ്തി ബോധമാണെന്ന് എപ്പോഴാണ് അറിയുന്നത്? സുഷുപ്തി ബ്രഹ്മമാണെന്നെല്ലാം ചർച്ച ഇവിടെ എല്ലാം ജാഗ്രതത്തിലാണ്. ഇവിടെ പ്രാധാന്യം ജാഗ്രതത്തിനാണ്. തത്വമസി എന്ന് ഗുരു ബോധിപ്പിക്കുന്നത്, ശിഷ്യൻ ബോധിക്കുന്നതെല്ലാം ജാഗ്രത. സുഷുപ്തി ബ്രഹ്മമാകുന്നു, അതുകൊണ്ട് ഇവിടെ നഷ്ടമൊന്നും വരുന്നില്ല. കാരണം ജാഗ്രതയിൽ ബ്രഹ്മമായിരുന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. പറയുന്ന സുഷുപ്തിയിൽ നീ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ജാഗ്രതത്തിലും ബ്രഹ്മമായിരിക്കുകയാണ്, പ്രാപിക്കേണ്ട ആവശ്യം. ജാഗ്രതത്തിലത് പ്രാപിച്ചിരിക്കുകയാണ്. എന്നിട്ടിവിടെ ബന്ധമോക്ഷങ്ങളുണ്ട്. അതുപോലെ സുഷുപ്തിയും ഗ്രഹിച്ചാൽ മതി. പക്ഷെ സുഷുപ്തിയെ ദൃഷ്ടാന്തമായി പറയുന്ന എന്തുകൊണ്ട്? അവിടെ ദ്വൈതമില്ലാത്ത അവസ്ഥ എങ്ങനെയായിരിക്കും എന്നും മറ്റും നമുക്ക് സങ്കല്പിക്കാൻ കഴിയും സുഷുപ്തിയിലൂടെ. എളുപ്പമാണ്. ഏമേവ വിദ്വാൻ അവിദ്വാംസ സുഷുപ്തേ ദിവിസ സമ്പദ്യതേ തഥാപി ഏവം വിദ്യവ സ്വർഗം ലോകമേതീതിച്ചതേ. എന്ന് വിദ്വാനും അവിദ്വാനും, ജ്ഞാനിയും അജ്ഞാനിയും, എല്ലാവരും ഉപാസകനും അല്ലാത്തവനും എല്ലാം സുഷുപ്തേ ദിവിസ സമ്പദ്യതേ. സുഷുപ്തിയിലെല്ലാവരും സമമാണ്, എല്ലാവരും സത്ത. ജാഗ്രതത്തിൽ ഗുരുവും ശിഷ്യനും രാമനും കൃഷ്ണനും എല്ലാം ആയിരിക്കുന്നെങ്കിലും സുഷുപ്തിയിൽ ഒന്നേ ഏകം ഏവ അദ്വിതീയം സദൈവ. അവിടെ ഭേദമില്ല. അവിടെയാണ് ശരിയായ അദ്വൈതം. താൻ സുഷുപ്തേ ദിവി സത്സമ്പത്തിയെ, സുഷുപ്തിയിൽ അസത്സമ്പത്തി സംഭവിക്കുന്ന തഥാപി. പക്ഷെ അങ്ങനെയാണെങ്കിലും ഏവം വിദേവ സ്വർഗം ലോകം ഏതി. പക്ഷെ ആ സ്വർഗലോകത്തെ പ്രാപിക്കുന്നത് ഉപാസകൻ മാത്രം. ധർമ്മത്തെ അറിയുന്നത് തത്വജ്ഞൻ മാത്രം. ദേഹപാതേവി വിദ്യാഫലസ്യ അവശ്യം ഭാവിത്വാ ഇത്യേഷ വിശേഷ. പറയുന്നു, ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും ശരി, ഉപാസനയുടെ ഫലം ഉണ്ടാകും. ആ ഫലത്തിന് വേണ്ടി ഉപാസകന് ബ്രഹ്മലോകത്തിൽ പോകാം. വിശിഷ്ടമായ അനുഭവങ്ങൾ ഉണ്ടാകാം, അതെല്ലാം സംഭവിക്കാം. സുഷുപ്തി ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് സാധനയെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല. ജാഗ്രതത്തിലെ ഉപാസന കൊണ്ട് അല്ലെങ്കിൽ ജാഗ്രതത്തിലെ ജ്ഞാനം കൊണ്ട് സാക്ഷാത്കാരം സംഭവിക്കത്തുള്ളൂ. ഇപ്പൊ സുഷുപ്തി കാലത്തിൽ ബ്രഹ്മപ്രാപ്തിയെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ജാഗ്രതത്തിന് ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് സുഷുപ്തിയിലെ ബ്രഹ്മപ്രാപ്തിയെ കുറിച്ച് ഉപദേശിക്കുന്നത്. ജാഗ്രതയിലെ ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി സുഷുപ്തിയിലെ ബ്രഹ്മപ്രാപ്തിയെ ഗ്രഹിക്കുന്നവൻ ജാഗ്രതയിൽ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവുന്നു. എല്ലാ ദിവസവും ഉറങ്ങുന്നു, ഉറക്കം ബ്രഹ്മപ്രാപ്തിയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കം കൊണ്ട് അയാൾക്ക് വിശേഷ പ്രയോജനമൊന്നും. സുഷുപ്തി ബ്രഹ്മപ്രാപ്തിയാണെന്ന് അറിയുന്നതാണ് ജാഗ്രതയിലെ ഞാൻ. അങ്ങനെയാണ് ബ്രഹ്മത്തെ ജാഗ്രതയിൽ അറിയുന്നത്. സുഷുപ്തി ലേഖമേവ അദ്വിതീയമായിരുന്നു എന്നറിയും. അതുകൊണ്ട് ജാഗ്രതയിലെ ജ്ഞാനം കൊണ്ടേ പ്രയോജനമുള്ളു. മുക്തി ജാഗ്രതയിലെ ജ്ഞാനം കൊണ്ടേ പറ്റും. സുഷുപ്തിയിൽ പോയിട്ട് എന്താ പ്രയോജനം? അത് അങ്ങനെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ജാഗ്രതയിലും ചോദിക്കാവുന്ന, ജാഗ്രതയിലും ചോദിക്കുക, ജാഗ്രതയിൽ നീ ബ്രഹ്മമായിരുന്നിട്ട് എന്താ പ്രയോജനം? സാധന ചെയ്യേണ്ടി വന്നില്ലേ? അത് തന്നെയാണ് സുഷുപ്തിയെ സംബന്ധിച്ചുകൊണ്ടത്. അതുകൊണ്ട് ഈ കാര്യം ഭാഷ്യകാരൻ ഉറപ്പിച്ച് പറയുന്നത് എന്താണ്? സുഷുപ്തിയിൽ ബ്രഹ്മപ്രാപ്തി ഉണ്ട്.